അപ്പോ മനസ്സിലായില്ലേ, ഇത് വളരെ ഗൗരവമേറിയ ഒരു വിഷയം. ഒരൊറ്റ ഉദാഹരണം കൂടി പറയാം, എന്നത് മനസ്സിലാവും. ഒരു ഇന്ത്യയിലെ ഒരു കോടതിയെ കുറിച്ച് പറയേണ്ടതില്ല, കാരണം ഇവിടുത്തെ കോടതിയിൽ കോടതി നിയമങ്ങളിൽ ഇസ്ലാമിന് ശരീഅത്ത് നിയമനുസരിച്ചുള്ള കാര്യങ്ങളുണ്ട്, മുസ്ലിങ്ങൾക്ക് വേണ്ടി അല്ലാത്ത ഭൗതിക നിയമമുണ്ട്. ഒരു ഇസ്ലാമിക രാജ്യത്ത്, ഇസ്ലാമിക നിയമം നിലവിലുള്ള രാജ്യത്ത് കോടതിയിലെ ഒരു ജഡ്ജി ഒരു കേസ് വന്നു, അപ്പൊ അയാൾ ഒരു വിധി ഖുർആനിലോ ഹദീസിലോ പറഞ്ഞ നിയമത്തിന് വിരുദ്ധമായി വിധി പ്രസ്താവിച്ചാൽ അയാൾ കാഫറാകും എപ്പോഴും? നേരത്തെ പറഞ്ഞ മൂന്ന് സന്ദർഭത്തിൽ ഏതാ പറഞ്ഞ? ഒന്ന്, ഖുർആന്റെ വിധിയേക്കാൾ ഞാൻ വിധിക്കാൻ പോകുന്ന വിധിയാണ് മെച്ചം എന്ന് വിശ്വസിച്ചാൽ വിധിയാണ്. അല്ലെങ്കിൽ എനിക്ക് വേണമെങ്കിൽ ഖുർആനും തിരഞ്ഞെടുക്കാം, ലോകത്ത് മറ്റു പല രാജ്യങ്ങളും സ്വീകരിച്ചിട്ടുള്ള നിയമവും സ്വീകരിക്കാം, അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ മറ്റത് സ്വീകരിക്കുന്നു, അങ്ങനെ വിധി നടത്തിയാൽ അപ്പോഴും അയാൾ ആരാണ്? കാഫറാണ്. ഖുർആനിൽ ഇങ്ങനെ നിയമമുണ്ട്, അത് ശരിയാണ്, പക്ഷെ അത് എന്നെ വിധിച്ചോളുന്നില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഒരു ജഡ്ജി ഖുർആന്റെ നിയമത്തിനെതിരായി വിധി നടത്തുന്നു, അപ്പോഴും അയാൾ ആരായി? കാഫറായി. ഇനി നാലാമത്, ഇസ്ലാമിന്റെ നിയമത്തിന് വിരുദ്ധമായി ഒരു ജഡ്ജി അയാളുടെ വക ഇസ്ലാമിന്റെ അല്ലാത്ത ഒരു വിധി നടത്തി എന്ന് വിചാരിക്കുക. പക്ഷെ ആ വിധി അയാൾ നടത്തുന്നത് ഈ പറഞ്ഞ മൂന്ന് കാരണം കൊണ്ടുമല്ല. ഒന്നുകിൽ ആ വിധി നടത്തിയാൽ ഭരണാധികാരി എന്നെ അംഗീകരിക്കുകയും എനിക്ക് പ്രൊമോഷൻ തരികയും ചെയ്യും, അല്ലെങ്കിൽ കേസിലെ മറുകക്ഷി എനിക്ക് സാമ്പത്തികമായി എന്തെങ്കിലും നേട്ടം തരും, അല്ലെങ്കിൽ കൈക്കൂലി കിട്ടും, അല്ലെങ്കിൽ അയാളുടെ ശഹവത്ത്, അയാളുടെ വെറും മാനസികമായ താല്പര്യം, ഇതൊന്നുമില്ല, എനിക്ക് കൈക്കൂലി ഞാൻ തരൂല, പ്രമോഷൻ കിട്ടൂല, വേറൊന്നുമില്ല, അല്ല പറഞ്ഞ എന്നാണ് ശരി. പക്ഷേ അയാൾക്ക് തോന്നുകയാണ് ഇതന്നെ ഖുർആൻ പറഞ്ഞാണ് ശരിയായ നിയമം, ഏറ്റവും നല്ല നിയമം തന്നെ. പക്ഷേ അയാളുടെ സ്വന്തം താല്പര്യം അനുസരിച്ച് അയാൾ അത് വിധിച്ചു, എന്നാൽ അയാൾ കാഫറാകുമോ? ഇല്ല. പക്ഷെ അയാൾ ചെയ്തത് എന്താണ്? ഹറാമായ കാര്യം. അപ്പോ ലോകത്തുള്ള ഇസ്ലാമിക രാജ്യത്തെ ഭരണാധികാരികൾ ഇസ്ലാമിന്റെ നിയമത്തിനെതിരായ ഒരു വിധി നടപ്പിലാക്കിയാൽ ഒറ്റയടിക്ക് അയാൾ കാഫറായി എന്ന് പറയാൻ നമുക്ക് അധികാരമില്ല. അപ്പൊ എന്ത് ചെയ്യണം? ഇയാൾ എന്താണ്, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വിധി കൊണ്ടുവന്നത് എന്ന് പരിശോധിക്കണം. എന്നിട്ട് ഇപ്പറഞ്ഞ മൂന്ന് ഏതെങ്കിലും ഒരു വശത്തിലാണ് അയാൾ നിൽക്കുന്നതെങ്കിൽ അയാൾ കാഫറാണ് എന്ന് പറയാം, അല്ലെങ്കിൽ അയാൾ ആരല്ല, കാഫറല്ല. ഇത് നോക്കാതെയാണ് ഇന്ന് ലോകത്ത് പല ആളുകളും ഭരണാധികാരികൾക്കെതിരിൽ വിപ്ലവങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇതിന്റെ വിശദീകരണങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ സൂറത്തുൽ മാഇദ നമ്പർ എഴുതിയോളി. സൂറത്തുൽ മാഇദ ഇവിടെ തന്നെ ഉണ്ട്, അമാനി മോലിന്റെ പരിഭാഷ. ഏത് പരിഭാഷ എടുത്താലും സൂറത്തുൽ മാഇദയിലെ 44, 45, 47 അല്ലെങ്കിൽ 44 മുതൽ 7 വരെ എഴുതിക്കൊള്ളി. ആറാമത്തേല് നേർക്കുനേരെ ഈ വിഷയം പറഞ്ഞിട്ടില്ല എന്ന് മാത്രം, അതിൽ പെട്ട തന്നെയാണ്. 44 മുതൽ 47 വരെ, അതിൽ 46 ഇല്ലാതെ 44, 45, 47 ഈ മൂന്ന് ആയത്തുകളും അവസാനിക്കുന്നത് വമല്ലം യഹ്കും ബിമാ അൻസലല്ലാഹ്, അല്ലാഹു ഇറക്കിയ നിയമം കൊണ്ടല്ലാതെ വിധി നടത്തുന്ന ആളുകൾ 44-ാമത്തായത്തിൽ അവർ കാഫിറുകളാണ്, 45-ാമത്തായത്തിൽ അവർ അക്രമികളാണ്, 47-ാമത്തായത്തിൽ അവർ തമ്മാടികളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. മൂന്നിലും പറയുന്ന വിഷയം എന്താ? അല്ലാഹു ഇറക്കിയ നിയമം കൊണ്ടല്ലാതെ വിധി നടത്തുന്നവർ മൂന്ന് സ്ഥലത്തും കാഫിർ എന്ന് പറഞ്ഞിട്ടില്ല. ഒരു സ്ഥലത്ത് കാഫിർ എന്ന് പറഞ്ഞു, ഒരു സ്ഥലത്ത് ലാലിം എന്ന് പറഞ്ഞു, മൂന്നാമത്തേൽ ഫാസിഖ് എന്ന് പറഞ്ഞു. അപ്പൊ എന്തുകൊണ്ടാണ് അല്ലാഹു ഇങ്ങനെ പറഞ്ഞത്? അതിന്റെ വിശദീകരണമാണ് നേരത്തെ പണ്ഡിതന്മാർ പറഞ്ഞതായി ഞാനിവിടെ സൂചിപ്പിച്ചത്. ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞു. നമസ്കാരം. ഒരു മണിക്കല്ലേ, ഞാനിത് 10 തീർക്കണ ചേച്ചി 5 ആവുകയല്ലേ. അൽഹാമിസ് 5-ാമത്തെ, ഇപ്പം വായിച്ച 4-ാമത്തെ വിഷയം ഇന്ന് നമ്മുടെ നാട്ടിലടക്കം ചൂടേറിയ ചർച്ച നടക്കുന്ന കാര്യം, അള്ളാഹു നിയമമല്ലാത്ത നിയമം കൊണ്ട് ഒരുത്തൻ വിരിച്ചാൽ കാഫറാകുമല്ലേ. ഇന്ന് ലോകത്ത് മുഴുവൻ തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ പറഞ്ഞ ആയത്തുകളാണ്. അത് തെറ്റായി വ്യാഖ്യാനിച്ചാണ്. അൽഹാമിസ് 5-ാമത്തേത്, ഹംസ എന്ന് പറഞ്ഞ അഞ്ച്, ഹാമിസ് അഞ്ചാമത്തേത്. മൻ അബ്ഗള ശൈഅം മിമ്മാ ജാഅ ബിഹി റസൂലു സല്ലല്ലാഹു അലൈഹി വസല്ലം വലൗ അമില ബിഹി കഫറ. മൻ ഒരാൾ അബ്ഗള, എന്താണ് അബ്ഗള എന്നാൽ ബുഗ്ള, വെറുപ്പ്. അബ്ഗള വെറുക്കുക. മൻ അബ്ഗള വെറുത്തവൻ, ശൈഅൻ വല്ലതിനെയും. ശൈഖ് എന്നുള്ളത് ഇന്നലെ ഇവിടെ ഏതൊരു ക്ലാസ്സിൽ ആരോ പറഞ്ഞിട്ടുണ്ട്. ശൈഖ് എന്ന് പറഞ്ഞാൽ വസ്തു, വസ്തുത, രണ്ടിനെ കുറിച്ചും പറയാവുന്നതാണ്. വസ്തു, വസ്തുത. അപ്പൊ കാണുന്ന കാര്യത്തെ കുറിച്ചും കാണാത്ത കാര്യത്തിന് രണ്ടിനും ഉപയോഗിക്കാം. ശൈഅൻ മൻ അബ്ഗള ശൈഅൻ വല്ലതിനെയും, വല്ല വസ്തുതയെയും വല്ല കാര്യത്തെയും വെറുത്തവൻ. മിമ്മ, മിമ്മ എന്നുള്ള രണ്ട് വാക്കാണ്. മിൻ പ്ലസ് മാ, മിൻ കൂട്ടണം മാ, മിൻ എന്നാ ഇൽ നിന്ന്, മാ ഒന്ന്, മിമ്മ ഒന്നിൽ നിന്ന്, ജാ വന്നു, മിമ്മ ജാ വന്നതിൽ നിന്ന്. ഇനി ബി എന്നാ ബി കൊണ്ട്, ജി അല്ല ബി കൊണ്ട്, ജാ ബി കൊണ്ടുവന്നു. ചായ കൊണ്ടുവന്നു, ചായ കൊണ്ടുപോയി, ചായയും കൊണ്ട് പോയി. അപ്പൊ ബീച്ച് ഒക്കെ ഗൾഫില് ജീപ്പ് അല്ലേ, അറബിയില് കൊളോക്കിയില് ജീപ്പ് ചായ, ജീപ്പ് ചായ. അതായത് ബിസ്റ്റായി എന്നാണ്, ചായ കൊണ്ടുവരൂ. അത് ചുരുക്കിയാണ് ജീപ് ഷായ്, ചായ കൊണ്ടുവാ. ഇവിടെ ജാ വന്നു, ബി കൊണ്ട്, ജാ ബി കൊണ്ടുവന്നു. ഹി, ആ ഹി എങ്ങോട്ട് നടക്കണം? നേരത്തെ മിമ്മാന്നുള്ളൊരു മാണ്ട്. ജാ ബിഹി ഏതൊന്നുമായി വന്നുവോ. ഇനി കൂട്ടി പറഞ്ഞു നോക്കും. മൻ മൻ ഒരാൾ, അബ്ഗള വെറുത്തു, ശൈഅൻ വല്ലതിനെയും, മിമ്മാ ജാഅ ബിഹി കൊണ്ടുവന്നതിൽ നിന്ന്, മിൻ മാ ഇൽ നിന്ന്, മിമ്മാ ജാഅ ബിഹി കൊണ്ടുവന്നതിൽ നിന്ന്. ഇനി ആരാ കൊണ്ടുവന്നത്? ശേഷം പറഞ്ഞുള്ളൂ, അർ റസൂലു, റസൂൽ. ഇനി കൂട്ടി പറഞ്ഞു നോക്ക്, മിമ്മാ ജാഅ ബിഹി റസൂലു, റസൂൽ കൊണ്ടുവന്നതിൽ നിന്ന്, ശൈഅൻ വല്ലതിനെയും, മൻ അബ്ഗള വെറുത്തവൻ. അർത്ഥം വരണ അവസാനം അങ്ങോട്ട് പറയാം. റസൂല് കൊണ്ടുവന്നതിൽ നിന്ന് വല്ലതിനെയും വെറുത്തവൻ. വലൗ അമില ബിഹി, വെറുപ്പുണ്ട് പക്ഷേ എന്നാലോ ചെയ്തു. വലൗ, ലൗ എങ്കിൽ, വലൗ എങ്കിലും, അമില പ്രവർത്തിച്ചു. വലൗ അമില പ്രവർത്തിച്ചു എങ്കിൽ പോലും, ബിഹി ബിഹി അതുകൊണ്ട്, ഏതുകൊണ്ട് പ്രവർത്തിച്ചു? ആ ബിഹിയറ മാജാ ബിഹി, നബി കൊണ്ടുവന്ന കാര്യം. വലൗ അമില അവൻ പ്രവർത്തിച്ചാൽ പോലും, ബിഹി അത് ഏത് നബി കൊണ്ടുവന്ന കാര്യം. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്നതിൽ പെട്ട വല്ലതിനെയും വെറുത്തവൻ. എന്നിട്ട് അതിന്റെ ഇടയ്ക്ക് ഒരു വാചകം പറയാം, വലൗ അമില ബിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന കാര്യത്തോടൊന്ന് വെറുപ്പാണ്, വെറുപ്പാണെങ്കിൽ പോലും പോലെ ചെയ്തിട്ടുണ്ട്, പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പൊ പ്രവർത്തിച്ചാൽ പോലും കഫറ, അവൻ കഫറായി എന്ന് പറഞ്ഞാൽ എന്താ? നബി കൊണ്ടുവന്നു എന്നാണ് എന്താ അവിടെ? നബി എന്താ കൊണ്ടുവന്ന്? ദീൻ. ദീൻ എന്നാ എന്താ? ഖുർആനും സുന്നത്തും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്നതിൽ പെട്ട വല്ല കാര്യവും അത് നമുക്ക് വേറൊരു രൂപത്തിൽ പറയാം. ഇസ്ലാമിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു സംഗതിയെ നബി കൊണ്ടുവന്ന ആളാണ്. അപ്പൊ ഇസ്ലാമിലുള്ള, ഖുർആനിലാകട്ടെ സുന്നത്തിലാകട്ടെ ഉള്ള ഏതെങ്കിലും ഒരു സംഗതിയെ വല്ലവനും വെറുക്കുകയാണെങ്കിൽ, വെറുപ്പുണ്ട്. ഇപ്പൊ എങ്ങനെ ചില ആൾക്കാരുണ്ടല്ലോ, സംഗതി എനിക്ക് അത്ര ഇഷ്ടമൊന്നുമില്ല, പിന്നെ ഇപ്പൊ എങ്ങനെ ഒഴിവാക്കുക എന്നുള്ള ഞാൻ ചെയ്യാന്നിട്ട് ചിലതൊക്കെ ചെയ്യും ചില ആൾക്കാരാണ്. ഖുർആനിലുള്ളതാവാം, ഹദീസ് പ്രത്യേകിച്ച് ഹദീസിൽ പെട്ട ചില സംഗതികളാണെങ്കിൽ. അപ്പൊ വെറുപ്പോടുകൂടിയാണ് അവൻ ചെയ്തത്, പക്ഷെ ചെയ്തു എന്നുള്ളത് പരിഗണിക്കൂല. എന്തേ പരിഗണിക്കുള്ളൂ? വെറുപ്പ്. അപ്പൊ ദീനിൽ സ്ഥിരപ്പെട്ട ഒരു കാര്യത്തോട് ഒരുത്തന് വെറുപ്പ് തോന്നിയാൽ അവൻ ചെയ്താൽ പോലും കബറ, അവൻ കബറായി. ഉദാഹരണത്തിന് ഒരുത്തൻ താടി വെച്ചു, താടി വെച്ചു ഒരുത്തൻ നല്ല താടി, പക്ഷെ ഓൻ പറയാണ് താടി ഇസ്ലാമിലേ ഇല്ല, അത് പുച്ഛമാണ്, അങ്ങനൊന്നും ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. ഇതൊക്കെ പറയുന്ന ഒരുത്തൻ എന്ത് ചെയ്യുന്നു, താടിയും വെച്ചു. പക്ഷേ താടിയെ ദീൻ എന്നുള്ള നിലക്ക് ഓന് വേറെന്തോ നിലക്കതിനോട് സ്നേഹമുണ്ട്, അതുകൊണ്ടാണ് എന്ത് വെച്ചത്, താടി വെച്ചത്. മതം പഠിപ്പിച്ചതാണ് എന്നതിനോട് അവന് വെറുപ്പാണ്, ആ വെറുപ്പുണ്ട്, പക്ഷേ അവൻ താടി വെച്ചിട്ടുണ്ട്. എന്താ കാരണം, ദീൻ സ്ഥിരപ്പെട്ട ഒരു കാര്യത്തെ അവരെന്ത് ചെയ്തു, വെറുത്തു. അല്ലെങ്കിൽ അതുപോലെ ദീനത്തിന് തെളിവായി സൂറത്ത് മുഹമ്മദ് 9-ാമത്തെ വചനം എഴുതി വെച്ചോളൂ. സൂറത്ത് മുഹമ്മദ് 9, അത് ആയത്തും കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുക, മുനാഫിക്കുകളെ കുറിച്ച് പറയുന്ന ആയത്താണ്. മുനാഫിക്കുകളെ കുറിച്ച് അള്ളാഹു പറയാം, മുനാഫിക്കുകൾ കാഫിറുകളായിരിക്കുന്നു, ചെറുക്ക് ചെറുതും വലുതുള്ളത് പോലെ, കുഫറ് ചെറുതും ചെറുതും വലുതുള്ളത് പോലെ, നിഫാഖും എന്തുണ്ട്, നിഫാഖും എന്തുണ്ട്, ചെറുതുണ്ട് വലുതുണ്ട്. നിഫാഖ് എന്നുള്ള അർത്ഥം പറയേണ്ട കാര്യമല്ല, എല്ലാവർക്കും അറിയാം. കാപട്യം അല്ലേ, നിങ്ങളെ നാട്ടുകാരന്, നിങ്ങളെ നാട്ടുകാരൻ എം എൽ എ അല്ലേ, ഇപ്പോഴും എം എൽ എ നിലമ്പ ചർച്ച ചെയ്താൽ അല്ലേ, ആണ് ഇയാളുടെ പാർലമെന്റിൽ അല്ല അസംബ്ലി നടത്തിയത് ഒരു പ്രസംഗത്തിൽ പച്ച നിഫാഖല്ലേ ഇയാൾ പറഞ്ഞത് എന്ന് അസംബ്ലി ചോദിക്കുന്നു. അരെ ഇവിടുത്തെ നിങ്ങളെ എം എൽ എ, ഇപ്പൊ നിഫാഖ് എന്ന് പറഞ്ഞാൽ ഏത് മലയാളിക്ക് അറിയാം, നിഫാഖ് കാപട്യം. അപ്പൊ കപടം, കപടന്മാരായ ആളുകളെ കുറിച്ച് അള്ള പറയാം, അത് അങ്ങനെ ആയത് എങ്ങനെയായത്, ഇവർ കാഫിറുകളായത് എന്തുകൊണ്ടാണ്, ബി അന്നഹും കരിഹു, കപടവിശ്വാസികൾ വെറുത്തത് കൊണ്ടാണ്. മാ അൻസലല്ലാഹ്, അള്ളാഹു അവതരിപ്പിച്ചതിനെ, ഫഅഹബത അഅമാലഹും, അള്ളാഹു അവരെ അവതരിപ്പിച്ചതിനോടുള്ള വെറുപ്പ് കൊണ്ട് അല്ലെങ്കിൽ ആ വെറുപ്പ് അവരുടെ അമലുകളെ മുഴുവൻ ബാത്തിലാക്കി കളഞ്ഞു. ഇപ്പൊ കപടവിശ്വാസികൾ തന്നാരാ, ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ളാ എന്ന് പറഞ്ഞവരാണ്, പറഞ്ഞു മാത്രമല്ല ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചവരാണ്, നബിന്റെ കൂടെ നടന്നവരാണ്, നബിന്റെ കൂടെ യുദ്ധത്തിന് പോയവരാണ്, നബിയുടെ കൂടെ എല്ലാ വക്തനും ജമാഅത്തിൽ പങ്കെടുത്തവരാണ്, നിസ്കരിച്ചു മാത്രമല്ല ജമാഅത്തിൽ 100 തകഞ്ഞ കാപട വിശ്വാസിയെ പള്ളിയിൽ വരാത്തതുണ്ടായിരുന്നുള്ളൂ എന്ന് ഹദീസ് കാണാം. അപ്പൊ 99% കപട വിശ്വാസിയായ ആളും ജമാഅത്തിനടക്കം പള്ളിയിൽ വന്നിരുന്നു, ഇതൊക്കെ വലിയ ചെയ്തിട്ടുണ്ട്. പക്ഷേ അവരെ കുറിച്ച് ഖുർആൻ പറഞ്ഞു, കരീഹു അല, അവർ കാഫിറുകളാണ്. എന്താ കാരണം, ഇവർ വിശ്വസിച്ചു എന്ന് പറഞ്ഞു, പ്രവർത്തിച്ചു എന്നിട്ടും അല്ല കാഫിറാന്ന് പറഞ്ഞു. കാരണം എന്താ, കരീഹു മഹന്തലന്ത, പുറത്ത് ചെയ്യുന്നുണ്ട് പക്ഷെ ഉള്ളിലെന്തില്ല, വിശ്വാസമല്ല, വെറുപ്പാണ്. അപ്പൊ അല്ലാഹു ഇറക്കിയ നിയമത്തോട് വെറുപ്പ് തോന്നുന്ന ആളുകൾ, ഇത്തരം ആളുകൾ കാഫിറുകളായിരിക്കുന്നു. ഇപ്പൊ മുസ്ലിംകളിൽ തന്നെ പല ആളുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പല ഹദീസുകളെയും നിഷേധിക്കുന്ന ആളുകളാണ്. ഈ മുഅ്തസിലിയാക്കൾ എന്നറിയപ്പെടുന്ന പിഴച്ച വിഭാഗത്തിൽ അതിൽ തന്നെ ചെറിയൊരു വിഭാഗത്തിന്റെ മാത്രം അഭിപ്രായമാണ് ഖബറു വാഹിദ്, മുത്തവാത്തിർ അല്ലാത്ത ഖബറു വാഹിദ്, ഇത് വിശ്വാസ കാര്യങ്ങൾക്ക് സ്വീകരിക്കാൻ പാടില്ല എന്നത്. എന്നാൽ നമ്മുടെ നാട്ടിലെ തൗഹീദുള്ള ആളുകളിൽ ഒരു വിഭാഗം ഇറക്കിയിട്ടുള്ള പുസ്തകത്തിൽ അതിന്റെ 2-ാം വള്ളിയത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളത് ഇത് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസമാണ് എന്നാണ്. ഇത് മുഅ്തസിലിയാക്കളിൽ തന്നെ കുറച്ചാളുകൾ മാത്രമേ അത് പറയുള്ളൂ. അത് ആരുടെ വിശ്വാസമായി അവതരിപ്പിച്ചു, അഹ്ലു സുന്നത്തിന്റെ വിശ്വാസം. ഏത് ഖബറു വാഹിദ്, ഖബറാഹാദ്, അതിനാണ് ഒറ്റപ്പെട്ട ഹദീസ് എന്ന് ഒരാൾ അർത്ഥം കൊടുത്തത്. അത്തരം ഹദീസുകൾ എന്തിനു പറ്റൂല, വിശ്വാസ കാര്യങ്ങൾക്ക് പറ്റുകയില്ല. അപ്പൊ ഇങ്ങനെയുള്ള സംഗതികൾ നമുക്ക് കാണാം. ഇങ്ങനെ ആരെങ്കിലും വിശ്വസിച്ചാൽ പറഞ്ഞാൽ വെറുപ്പ് തോന്നിയാൽ, ഇപ്പൊ ഒരു ഉദാഹരണം, ഈ അടുത്ത കാലത്ത് സ്ത്രീകളുടെ സ്വത്തവകാശം, അതില് പെണ്ണിന് എല്ലാ സമയത്തും ആണിന്റെ പകുതി എന്ന് ഇസ്ലാം പറഞ്ഞിട്ടില്ല. ആണിന്റെ പകുതി അവകാശം കിട്ടുന്നത് എപ്പോഴാ, പാപ്പന്റെയും ഉമ്മന്റെയും സ്വത്തിലാണ് ആണിന്റെ പകുതി അവകാശം പെണ്ണിനുള്ളത്. അതിലധികം കിട്ടുന്ന സ്ഥലങ്ങൾ വേറെ പലതുണ്ട്. ഇത് ഇതിനെക്കുറിച്ച് കേരളത്തിലെ ഇസ്ലാമിക പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുകയാണുള്ളത്. ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ സമുന്നതനായ ഒരു നേതാവ് അവരുടെ പത്രത്തിൽ എഴുതിയ ഒരു ലേഖനം. എന്താണ് ലേഖനം? സ്ത്രീകൾക്ക് സ്വത്തിൽ അവകാശമില്ലാതിരുന്ന കാലഘട്ടത്തിൽ ആണ് സ്ത്രീകൾക്ക് ഇസ്ലാം സ്വത്തവകാശം വാങ്ങിക്കൊടുത്തത്. എന്നാൽ ഇന്ന് അതിൽ തന്നെ പിടിച്ചു നിൽക്കേണ്ടതില്ല. എന്ത് ചെയ്യാം? സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ അവകാശത്തെക്കുറിച്ച് ആലോചിച്ചുകൂടെ, അങ്ങനെ ആലോചിച്ച് ആണിനും പെണ്ണിനും തുല്യ അവകാശത്തിലേക്ക് വന്നാൽ ഏക സിവിൽ കോഡ് എന്ന ആ വാളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അങ്ങനെ പല സൗകര്യങ്ങളുണ്ട്. അപ്പൊ എന്താ ഇവിടെ ഒരു ധ്വനി അതിലുണ്ട്. അതെന്താ? അത് അന്നത്തെ നബിന്റെ കാലഘട്ടത്തിലെ ആളുകൾക്ക് പറ്റിയ നിയമമാണ്, പെണ്ണിന്റെ ആണിന്റെ പകുതി സ്ത്രീക്ക് സ്വത്തവകാശം എന്നത്. ഇന്നിപ്പോ അത് കാലോചിതമല്ല. അപ്പൊ കാലോചിതമാക്കാൻ എന്ത് ചെയ്യണം? ആണിനും പെണ്ണിനും തുല്യ അവകാശം എന്നതിനെ കുറിച്ച് മുസ്ലിം സംഘടനകൾക്കും വഖഫ് ബോർഡിനും പേഴ്സണൽ ബോർഡിനും ഒക്കെ ആലോചിച്ചുകൂടെ എന്നാണ് ലേഖനത്തിൽ പരാമർശിക്കുന്നത്. അപ്പൊ അവിടെ എന്ത് വന്നു? എന്താ വന്നത്? ഇപ്പൊ ഈ പറഞ്ഞതിൽ ഇസ്ലാം കൊണ്ടുവന്ന നിയമത്തിന് ഒരു ഒരു വെറുപ്പ് പുള്ളോണ്ടാണ്ട ഇതപ്പുറത്തായിക്കൂടെ എന്ന് ചോദിക്കുന്നത്. അതുപോലെ ഇതിന്റെ മുമ്പ് നമ്മൾ വായിച്ചാൽ ഇതിനേക്കാൾ മെച്ചപ്പെട്ടത് ആണിനും പെണ്ണിനും തുല്യ അവകാശാക്കലാണ് എന്ന് തോന്നിയാൽ അതൊക്കെ എന്തിന്റെ പരിധിയിൽ വിടും? കുഫ്റിന്റെ പരിധിയിൽ വിടും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇവിടെ നിർത്താൻ ബാക്കിയെ നിസ്കാരത്തിന് ശേഷം വേണമെങ്കിൽ തുടരാം, അല്ലെങ്കിൽ ഇത് ഒന്നുകൂടി വായിക്കണം. ഒറ്റ വായന, എന്നാ ഞാൻ വായിക്കാൻ അർത്ഥം പറയാം. ആദ്യം തൊട്ട് 5 മിനിറ്റ് ഉണ്ട്, കഴിഞ്ഞാൽ 20 മിനിറ്റ് ഉണ്ടല്ലോ. ഇനി ഒരാൾ വായിച്ച അർത്ഥം പറഞ്ഞാൽ മതി. അല്ല അല്ല അല്ല, തുറന്നില്ലെങ്കിലും വൈകി ആര വൈകി? വേണ്ട, നിങ്ങളെല്ലാം ഏലം പറയും. അരി നീ അറിയണം, അന്ന നവാഖിനൽ ഇസ്ലാമി, ഇസ്ലാമിനെ ദുർബലപ്പെടുത്തുന്ന കാര്യങ്ങൾ, അഷറത്തു നവാഖിൽ 10 ദുർബലപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. അൽ ഔവലു, ഒന്നാമത്തേത് അശ്ശിർക്കു ഫി ഇബാദത്തില്ലാ, അള്ളാഹുവിനെ ഇബാദത്ത് എടുക്കുന്നതിൽ പങ്കു ചേർക്കലാണ്. കാല തആല, എന്നാ കാല അല്ലാഹു തആല, അല്ലാഹു തആല പറഞ്ഞിരിക്കുന്നു, ഇന്നല്ലാഹ നിശ്ചയം അല്ലാഹു, ലാ യഗ്ഫിറു, അവൻ പൊറുക്കുകയില്ല, ഐ യുശ്റക ബിഹി, അവനിൽ പങ്കു ചേർക്കുന്നതിനല്ല, അവനിൽ പങ്കു ചേർക്കപ്പെടുന്നതിനെ. വയഗ്ഫിറു, അവൻ പൊറുക്കും, മാ ദൂനദാലിക, അതല്ലാത്തത് അല്ലെങ്കിൽ അതിന്റെ താഴെയുള്ളത്. രണ്ടും പറയാം. ആർക്ക്? ലിമൻ യശാഹു, അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക്. സൂറത്തുൻ നിസാ 48-ാമത്തെ വഖാല തആല ഇന്നഹു, തീർച്ചയായും കാര്യം, മൈ യുശ്രിക് ബില്ലാ, അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നവൻ, ഫഖദ്, തീർച്ചയായും ഹറമല്ലാഹു, അള്ളാഹു ഹറാമാക്കി, നിഷിദ്ധമാക്കി, അലൈഹി, അവന്റെ മേൽ, അൽ ജന്നത, സ്വർഗത്തെ, വമഅവാഹു, അവന്റെ സങ്കേതം, അന്നാറു, നരകമാകും. സങ്കേതമെന്നാൽ അവന്റെ താവളം, അവന് അഭയം തേടാനുള്ള സ്ഥലം, അഭയസ്ഥാനം, ഷെൽട്ടർ. വമാലിൽ വാലിമീന, അക്രമികൾക്കില്ല, മിൻ അൻസ്വാരിൻ, സഹായികളിൽ നിന്ന് ഒരാൾ, വമിൻ ഹു, അതിൽപ്പെട്ടതാണ്. ഏതിൽപ്പെട്ടത്? ശിർക്കിൽപ്പെട്ടതാണ്. അദ്ദബ്ഹു, അറവ് നടത്തൽ, ലി ഗൈരില്ലാ, അല്ലാഹു അല്ലാത്തവർക്ക്, കമൻ, ഒരുത്തനെ പോലെ, യദ്ബഹു, അവൻ അറവ് നടത്തുന്നു. കൂട്ടി പറയുമ്പോ കമൈ യദ്ബഹു, അറവ് നടത്തുന്നവനെ പോലെ, ലിൽ ജിന്നി, ജിന്നുകൾക്കും, ഔലിൽ ഖബരി, ഖബറിന് വേണ്ടി, ഖബറിന് വേണ്ടി എന്നാണ് ഉദ്ദേശിക്കുന്നത്, ഖബറിലുള്ള ആൾക്ക് വേണ്ടി. അസാനി, രണ്ടാമത്തേത്, മൻ, ഒരുവൻ, ജാല, ആക്കി, മൻ ജാല, ഒരുവനാക്കിയെന്നല്ല, ആക്കിയ ഒരുവൻ, ആക്കിയവൻ, ബൈനഹു, തന്റെ ഇടയിലും, വ ബൈനല്ലാഹ്, അല്ലാഹുവിന്റെ ഇടയിലും, വസായിത്വ, ഇടയാളന്മാരെ മധ്യവർത്തികളെ നിശ്ചയിച്ചവൻ യദൂഹും അവരോട് ദുആ ചെയ്തുകൊണ്ടും വയസ്അലുഹും അവരോട് ചോദിച്ചുകൊണ്ടും അശ്ശഫാഅത്ത ശിപാർശയെ വയതവക്കലു അലൈഹിം അവരുടെ മേൽ ഭരമേൽപ്പിച്ചുകൊണ്ടും അങ്ങനെ ആരെങ്കിലും മധ്യവർത്തികളെ ആക്കിയാൽ കഫറ അവൻ കാഫറായിരിക്കുന്നു ഇജ്മാഅൻ ഏകകണ്ഠമായി എന്ന് പറഞ്ഞാൽ എന്താ മുസ്ലിംകൾക്കിടയിൽ തർക്കമില്ലാത്ത വിഷയമാണ് അത് എന്നാൽ നമുക്കിടയിൽ ഏറ്റവും തർക്കമുള്ള വിഷയവും അതാണ് അസാലിദു മൂന്നാമത്തേത് മൻ ഒരുത്തൻ ലം യുകഫിർ അവൻ കാഫറാക്കിയില്ല മല്ലം യുകഫിർ കാഫിറാക്കാത്തവൻ അൽ മുശ്രിക്കീന മുശ്രിക്കുകളെ ഔശക്ക അല്ലെങ്കിൽ സംശയം പ്രകടിപ്പിച്ചവൻ ഫി കുഫ്രിഹിം അവരുടെ കുഫ്രിൽ എന്ന് പറഞ്ഞാൽ അവർ ചെയ്ത അവിശ്വാസത്തിൽ അത് കുഫ്രാണോ അല്ലേ എന്ന വിഷയത്തിൽ സംശയം പ്രകടിപ്പിച്ചവൻ ഔ സഹഹ അല്ലെങ്കിൽ ശരിയാണെന്ന് പറഞ്ഞവൻ മദ്ഹബഹും അവരുടെ കാഫിറിന്റെയും മുശ്രിക്കിന്റെയും മാർഗം ശരിയാണ് എന്ന് പറഞ്ഞവൻ കഫറ അവനും കാഫിറായിരിക്കുന്നു അറാബിയോ നാലാമത്തേത് മനിഅത്തഖദ വിശ്വസിച്ചവൻ അന്ന ഗൈറ ഹദീ മാർഗദർശനമല്ലാത്തത് അന്നബിയി നബിയുടെ അന്ന ഗൈറ ഹദീ നബിയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗമല്ലാത്തത് അക്മലു ഏറ്റവും പൂർണ്ണമാണെന്ന് മനിഅത്തഖദ വിശ്വസിച്ചവൻ മിൻ ഹദീഹി എന്തിനേക്കാൾ നബിയുടെ മാർഗത്തേക്കാൾ പൂർണ്ണമാണെന്ന് വിശ്വസിച്ചവൻ ഔ അല്ലെങ്കിൽ അന്ന ഹുക്മ ഗൈരിഹി തീർച്ചയായും അല്ല അവിടെ ആണെന്ന് അന്ന ഹുക്മ ഗൈരിഹി അവന്റെ നബിയുടെ അന്ന ഹുക്മ ഗൈരിഹി നബിയുടേതല്ലാത്തവരുടെ വിധി ആണെന്ന് എന്താണെന്ന് അഹ്സനു ഏറ്റവും നല്ലതാണെന്ന് മിൻ ഹുക്മിഹി നബിയുടെ വിധിയേക്കാൾ നല്ലതാണെന്ന് വിശ്വസിച്ചവൻ കല്ലദീന ഒരു കൂട്ടരെ പോലെ യുഫദ്ദിലൂന അവർ ശ്രേഷ്ഠപ്പെടുത്തുന്നു നല്ല ശ്രേഷ്ഠമാണെന്ന് പറയുന്നു എന്തിനെ ഹുക്മത് തവാഗീതി താഗൂത്തുകളുടെ വിധിയെ അലാ ഹുക്മിഹി നബിയുടെ വിധിയേക്കാൾ നബിന്റെ വിധിയേക്കാൾ താഗൂത്തുകളുടെ അതായത് അള്ളാഹു അല്ലാത്ത ആളുകളുടെ നിയമങ്ങളാണ് ശ്രേഷ്ഠം എന്ന് പറയുന്നവരെ പോലെ ഫഹുവ കാഫിറുൻ അപ്പോഴവൻ കാഫിറാകുന്നു അൽ ഹാമിസ് അഞ്ചാമത്തേത് മൻ ആരെങ്കിലും അബ്ഗള വെറുത്താൽ ശൈഅൻ വസ്തുതയെയും വല്ല വസ്തുതയെയും എന്ന വല്ലതിനെയും വല്ല കാര്യത്തെയും അവിടെ ചെയ്യുന്ന കാര്യം എന്ന് മനസ്സിലാക്കിയാൽ മതി മൻ അബ്ഗള ശൈഅൻ വല്ല കാര്യത്തെയും മിമ്മാ ജാ ബിഹിർ റസൂലു റസൂൽ കൊണ്ടുവന്നതിൽപ്പെട്ട വല്ലതിനെയും വെറുത്തവൻ കഫറ ഇവിടെ നേർക്കേട്ടുള്ള വാചക ഇതാ കഫറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നതിൽപ്പെട്ട വല്ലതിനെയും വെറുത്തവൻ കഫറ കാഫറായിരിക്കുന്നു അപ്പൊ ഒരു സംശയം ഉണ്ടാവും അവന് വെറുപ്പുണ്ട് പക്ഷെ അവൻ പ്രവർത്തിച്ചു എന്നാ കാഫറാകുമല്ലേ വലവ് അമില ബിഹി അത് അവൻ പ്രവർത്തിച്ചാൽ പോലും എന്താ ഈ കഫറ കാഫറായി സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അന്ത അസ്തഗ്ഫിറുക